നമ്മുടെ ദേശയുടെ ഭരണത്തിനോ നിന്നെ വന്നിരിക്കുന്ന ഒരു ആവശ്യങ്ങളെ എന്നെ വിരോധിക്കരുത്. ദൈവമേ, ഞാൻ വിലക്കിയുടെ സഹായത്തിനായതിനെ ഞാൻ വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ യാതനകൾ നൽകുമാറാകണമേ. ദൈവമായ കർത്താവെ, കൃപയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹമായ ദിവസങ്ങളിൽ ഒത്തുചേരുവാൻ ഞങ്ങളോട് നിന്നെ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ ദൈവസന്നിധിയിൽ നീ അംഗീകരിക്കണമേ. അജ്ഞാനികളായിരുന്ന സ്ത്രീഹിന്റെ നല്ല പരിശുദ്ധാത്മാവിനെ അയച്ച് അവിടുന്ന് വിജ്ഞാനികളാക്കിയതുപോലെ ഞങ്ങളെയും ദൈവമേ അവിടുത്തെ ആത്മ ധന്യരാക്കണമേ. കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഓർക്കുന്നു. അനുഗ്രഹത്തോടെ സ്വീകരിക്കാനുള്ള ശ്രമം ദൈവമേ സഹായിക്കണമേ. അവിടെ എവിടെയായിരുന്ന ദൈവമേ ശുശ്രൂഷകളിൽ സംബന്ധിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവ് അവിടുത്തെ ശ്രേഷ്ഠ വചനങ്ങളെ സ്വീകരിക്കാനുണ്ടാക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഒന്ന് ഒരുക്കണമേ. ദൈവമേ, പ്രാർത്ഥനയോടെ അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളോടൊന്ന് സഹായിക്കണമേ. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു. ദൈവമേ, സത്യവചനത്തെ ദൈവമേ നിർമ്മലമായ അനുഭവത്തിൽ സ്വീകരിക്കാനും ദൈവമേ അനുഗ്രഹത്തോടെ അതിന് സാക്ഷികളാകുവാനും ഞങ്ങളോട് സഹായിക്കണമേ. കേൾക്കുന്ന വചനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അടിയന്റെ ബലഹീനത തടസ്സമായിട്ട് നിൽക്കരുതേ. ദൈവമേ, ഒരുക്കത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പറ്റുന്ന ഞങ്ങളോട് നീ ബലപ്പെടുത്തണമേ. ഇതിന് പല നിലകളിൽ ദൈവമേ താങ്കളുമായി വർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയെ വാഴ്ത്തണമേ. ദൈവമേ, അല്പസമയോടത്തെ ശ്രേഷ്ഠ സന്നിധിയിൽ ഞങ്ങളാകുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ ഇരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, അവിടുത്തെ പ്രാർത്ഥന ഞങ്ങൾ കാവലും കോട്ടയമായിരിക്കണമേ. ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമരലും ഉച്ചകളും സമർപ്പിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ നമുക്ക് ഒത്തുചേരുവാൻ സ്വർണം തമ്പുരാൻ ഇടയാക്കി ദൈവ കൃപയ്ക്കായി ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ആഴ്ച റവലേഷന്റെ 4-ാമത്തെ അധ്യായത്തെ കുറിച്ചാണ്, ഇന്ന് നമുക്ക് 5-ാമത്തെ ചാപ്റ്ററെ കുറിച്ച് നമുക്ക് നോക്കാം. 4-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട 2-ാമത്തെ ദർശനത്തിൽ ഒരു സ്വർഗീയ ആരാധനയെ അവിടെ കാണുന്നുണ്ട്. ആ സ്വർഗീയ ആരാധന ദർശിച്ചതിന് ശേഷം യോഹന്നാൻ യേശു തമ്പുരാനെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് ഇവിടെ കാണുന്നു. തന്റെ മരണത്തിലൂടെയും ഉയർപ്പിലൂടെയും ക്രിസ്തു സകല ജാതികളെയും വീണ്ടെടുത്തു, ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. അവിടുന്ന് രാജാവും നാഥനുമായി സ്വർഗത്തിൽ വാഴുന്നു. ലോകത്തെ ന്യായം വിധിക്കുവാനും ചരിത്രത്തിന് വിരാമം വിടുവാനും അവിടുന്ന് ശക്തനാകുന്നു എന്നാണ് ഈ 5-ാം ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട സന്ദേശം. 4-ാം ചാപ്റ്ററിൽ ആരാധന ദർശിച്ചതിന് ശേഷം ഇവിടെ 5-ാം ചാപ്റ്ററിൽ ക്രിസ്തുവിനെ അറുക്കപ്പെട്ട കുഞ്ഞാടായിട്ട് കാണുന്നു. സ്വർഗത്തിൽ മഹിമയോടെ സിംഹാസനസ്ഥനായി വാഴുന്ന കർത്താവിനെ അവിടെ കാണുന്നു. 5-ാം ചാപ്റ്റർ മുഴുവൻ വായിക്കുന്നതിന് ഓരോ സന്ദർഭങ്ങൾ ഓരോന്ന് വായിച്ച് പോവാം. 1-ാം വാക്യത്തിൽ ആൻഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹിം ഹു വാസ് സീറ്റഡ് ഓൺ ദ ത്രോൺ ഐ സോ എ റോൾ written on the front and on the back and seated with the 7 seals. ഒരു ചുരുൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ കാണുന്നു. പുസ്തകം നല്ല ചുരുൾ എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ കയ്യിലിരിക്കുന്നതായിട്ട് യോഹന്നാൻ കാണുന്നു. റിവൈസ്ഡ് ദ സ്റ്റാൻഡേർഡ് വേർഷനിൽ ചുരുൾ എന്ന് തന്നെയാണ് തർജ്ജമ ചെയ്തിരിക്കുന്നത്. മെസൊപ്പൊട്ടേമിയയിൽ പൗരാണിക കാലത്ത് ഔദ്യോഗിക രേഖകളിൽ കളിമൺ ഫലകങ്ങൾ എഴുതി കളിമണ്ണ് കൊണ്ടുള്ള പേടകങ്ങൾ അടക്കം ചെയ്യുകയും രേഖ പൂർണ്ണമായി എഴുതി വെക്കുകയും പേടകത്തിന്റെ പുറത്ത് അത് എഴുതി വെക്കുകയും ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു. ഔദ്യോഗിക രേഖകളിൽ മാറ്റം വരുത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അകത്തും പുറത്തും ഇത് ഇങ്ങനെ എഴുതുന്നത്. It was a roll and not a book which was in the hand of God. In ancient world, down to the 2nd century AD, the form of literary work was the role, not the book. It was written on the front and on the back. ദൈവത്തിന്റെ വിധികൾ വിപുലവും സമഗ്രവും ആയതുകൊണ്ടാണ് ഇതകത്തും പുറത്തും എഴുതിയിരിക്കുന്നത് എന്നുള്ളത് അവിടെ കാണുന്നത്. വളരെ പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ്. And it was sealed with seven seals that may indicate either two things. When a roll was finished, it was fastened with threads and threads were sealed at the nose. അത് മുദ്ര വെച്ചിരിക്കുന്നു എന്നുള്ളത് അത് ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ്. Second, it is more likely that the seven seals stand simply profound secrecy എന്നുള്ള ഒരു അർത്ഥമുണ്ട്. The content of the roll are so secret that it is sealed with the seven seals. അതിന്റെ ആ ഒരു പ്രാധാന്യം അത് വളരെ സമഗ്രവും വിപുലവുമായതുകൊണ്ടും ആണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ ഇത് എഴുതിയത് എസക്കിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിന്റെ ഞാൻ കാണുന്നുണ്ട്. രണ്ടാം അധ്യായം എസക്കിയൽ പ്രവചനത്തിൽ രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ വിധികൾ വിപുലവും സമഗ്രവും ആയതുകൊണ്ടാണ് അകത്തും പുറത്തും എഴുതിയിരിക്കുന്നത്. എസക്കിയലിലും ഉള്ള ഒരു പ്രവചനത്തിന്റെ ചിത്രം യോഹന്നാന്റെ മനസ്സിൽ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. ഇതിന്റെ ഉള്ളടക്കം അറിയാൻ സാധിക്കാത്ത വിധം ആ ഗ്രന്ഥം ഭദ്രമായി മുദ്രയിട്ടിരിക്കുന്നു. ആർക്കും അറിയുവാനോ ഭേദപ്പെടുത്തുവാനോ സാധിക്കാത്തതായിരുന്നു അതിന്റെ ഉള്ളടക്കം. അത് യുഗാന്ത്യത്തെ പറ്റിയുള്ള പ്രവചനങ്ങൾ. അത് മനുഷ്യരിൽ നിന്ന് മറച്ച് മുദ്രയിട്ട് സൂക്ഷിക്കുന്നതിനെ പറ്റി ദാനിയേലിന്റെ പ്രവചനത്തിലും അതിന് ഉദാഹരണമായിരുന്നവനായിട്ടൊക്കും. ദാനിയേലിന്റെ വാചകന്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം സസ്യങ്ങളെയും ഉഷസ്സുകളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന ദർശനം സത്യമാകുന്നു. ദർശനം ബഹുകാലത്തേക്കുള്ളതാകിയാൽ അതിനെ അടച്ചു വെക്കുക അല്ലെങ്കിൽ മുദ്രയിട്ട് വെക്കുക എന്ന് പറയുന്നുണ്ട്. വീണ്ടും പന്ത്രണ്ടാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ അതിന് അവൻ ഉത്തരം പറഞ്ഞത് ദാനിയേലെ പൊക്കൊള്ളുക, ഈ വചനം അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന പുസ്തകത്തിൽ ഭാവി കാര്യങ്ങൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതായിട്ടുള്ള പഴയ നിയമസങ്കല്പമുണ്ട്. സങ്കീർത്തനത്തിൽ 139 സങ്കീർത്തനം 16 വാക്യം അവിടെ പറയുന്നുണ്ട്, ഞാൻ പുണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നും അവിടെ കാണുന്നുണ്ട്. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണിനെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളതും അവിടെ കാണുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു എഴുത്ത് ദൈവം ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നുള്ളത് ഒരു പ്രാധാന്യത്തോടെ പഴയ നിയമ ഒരു സങ്കല്പമാണ്. അവിടെയും അതിന്റെ ചിത്രം നമുക്ക് കാണുവാനായിട്ട് നോക്കും. Verses 2-4, and I saw a strong angel proclaiming in a great voice, who is good enough to open the roll and to loosen its seals. And there was no one in heaven or on earth or under the earth who was able to open the roll or look at it. And I was weeping sorely because there was no one who was found to be good enough to open the roll or to see it. അത് തുറക്കുവാനോ അത് നോക്കുവാനോ കഴിവുള്ളവനായി ഞാൻ ആരെയും കണ്ടില്ല എന്നുള്ളതാണ് അവിടെ യോഹന്നാൻ പറയുന്നത്. ചുരുളിന്റെ ഉള്ളടക്കം ലോകത്തിന് ലോകാന്ത്യത്തിന് മുമ്പായി സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ആ സംഭവങ്ങളാണ് 6 മുതൽ 22 വരെയുള്ള അധ്യായങ്ങളിൽ അത് കാണുന്നത്. ചുരുളിൽ എഴുതിയിരിക്കുന്നത് അറിയുകയും അവ നിവർത്തിക്കുകയും ചെയ്യുവാൻ കഴിയുന്നവന് മാത്രമേ അത് തുറക്കാൻ കഴിയുള്ളൂ. ആർക്കും അത് തുറക്കാനായിട്ട് ഒക്കുകയില്ല. അതിന്റെ ഉള്ളടക്കം വളരെ പ്രധാനമായതുകൊണ്ടും ചുരുൾ തുറപ്പാൻ അതിന്റെ മുദ്ര പൊട്ടിപ്പാനും ആര് ആണ് യോഗ്യൻ എന്ന്
ശക്തമായ ഒരു ചോദ്യം മാലാഹ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേ ചോദ്യം തന്നെ റവലേഷൻ വേറെ രണ്ടിടത്തൂടെ പറയുന്നുണ്ട്. 10-ാം അധ്യായം 1-ാമത്തെ വാക്യവും 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിലും ഈ ഒരു ചോദ്യം കാണുന്നുണ്ട്. അവിടെ ജീവിച്ചിരിക്കുന്നവരോ മാലാഹമാരോ വാങ്ങിപ്പോരോ ആരും ചുരുൾ തുറക്കുവാനോ വായിക്കാനോ യോഗ്യരായി കാണുന്നില്ല എന്നുള്ളതാ. There is no doubt that the book is the record of that which is to happen in the last times. That there was such a book is a common conception of the Jewish thought. അത് ജൂയിഷ് തോട്ടിന്റെ ഒരു പ്രത്യേകത സങ്കീർത്തനത്തിൽ അതിനെ കുറിച്ച് പറഞ്ഞു. When we are seeking to interpret this idea, it is well to remember that it is a vision and a poetry. It would be a great mistake to take it as literal. Literal ആയിട്ട് നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല. It does not mean that everything is settled long ago and that we are the grip of unescapable fate. ഇതെല്ലാം ദൈവം അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാത്ത ഒരു വിധിയുടെ ഒരു ഭാഗമാണ് മനുഷ്യൻ എന്നുള്ളതൊന്നും നമുക്ക് ചിന്തിക്കാനായിട്ട് നോക്കുകയില്ല. വിധി എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ കൺസെപ്റ്റിനുള്ള ഒരാശയവുമല്ല. അത് ദൈവം അതിനെക്കുറിച്ച് ദൈവത്തിന് അതിനെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ ദ യൂണിവേഴ്സ് and the purpose of God will be in the end work. ദൈവത്തിന്റെ പദ്ധതി അതിന് അനുസരണമായി അത് നടക്കപ്പെടുകയും ചെയ്യും. അപ്പം യൂദ തെറ്റ് ചെയ്തു, ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് പറയാൻ. യൂദായിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ യൂദ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് അറിയാം എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് പറയാനായിട്ടൊക്കെയുള്ളൂ. അപ്പോൾ ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നു, ദൈവത്തിന് അതിനെ കുറിച്ച് അറിയാം എന്നുള്ളതല്ലാതെ അത് ദൈവം അങ്ങനെ അത് ഒരു മനുഷ്യന്റെ വിധിയായിട്ട് നമുക്കതിനെ കാണാനായിട്ട് ഒക്കുകയില്ല. ഇൻ റെസ്പോൺസ് ടു ദ ചലഞ്ച് ഓഫ് ദ ഏഞ്ചൽ, നോ വൺ കം ഫോർവേഡ്. നൺ വാസ് ഗുഡ് ഇനഫ് ടു ഓപ്പൺ ദ റോൾ ആൻഡ് അറ്റ് ദിസ് ജോൺ ഇൻ ഹിസ് വിഷൻ ഫെൽ ടു വീപ്പിംഗ് സോൺലി. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കാനെങ്കിലും യോഗ്യനായിട്ട് ആരെയും കാണായ കൊണ്ട് അവനേറ്റവും ദുഃഖിച്ചു, വലുതായിട്ട് കരഞ്ഞു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. There is a deeper reason for his sorrow, that there was no one in the whole universe to whom God could reveal his mystery. But there was a world so far from God that there was none able to receive this message. അപ്പം ലോകത്തോ ജീവനുള്ള ദേശത്തോ മരിച്ച ലോകത്തോ ഒരു മനുഷ്യനെ പോലും അതിന് യോഗ്യരായി കാണാത്തത് കൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ അവിടെ കരയുന്നത് എന്ന്. This problem was triumphantly solved in the emergence of lamb. ഒരു കുഞ്ഞാട് കടന്നു വരുന്നു. But behind this problem lies a great and challenging truth. God cannot deliver a message to men unless there be a man fit to receive it. ദൈവം തന്റെ ദർശനങ്ങൾ തന്റെ അരുളപ്പാടുകൾ യോഗ്യതയുള്ളവർക്ക് മാത്രമേ വെളിപ്പെടുത്തി കൊടുക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ദൈവം തന്റെ ദർശനം അത് യോഗ്യതയുള്ളവർക്കാണ്, അല്ലാത്തവർക്ക് കൊടുക്കുകയില്ല. ദൈവസന്നിധിയിൽ ഒരുക്കത്തോടെ ആണെങ്കിൽ, അതിന് നമ്മൾ യോഗ്യരാണെങ്കിൽ ആ ദർശനം തന്ന് ദൈവം നമ്മളെ അതിനു വേണ്ടിയിട്ട് ഒരുക്കും എന്നുള്ളത് കാണാനായിട്ട് നോക്കും. 5-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ചുരുൾ തുറക്കാൻ പ്രാപ്തൻ യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്ന ടൈറ്റിൽ ഉപയോഗിച്ചാണ് ചുരുൾ തുറക്കാൻ യോഗ്യനായി തീർന്ന ക്രിസ്തുവിനെ അവിടെ അവതരിപ്പിക്കുന്നത്. ആൻഡ് വൺ ഓഫ് ദ എൽഡർ സെഡ് ടു മീ, സ്റ്റോപ്പ് വീപ്പിംഗ്, ബിഹോൾഡ് ദ ലയൺ of the tribe of Judah and the root of David has won such a victory that he is able to open the book and its seven seals. തുറക്കാൻ പ്രാപ്തനായി ഒരാളെ അവിടെ കാണുന്നുണ്ട്. സമകാലീന യഹൂദ പാരമ്പര്യത്തിൽ ക്രിസ്തുവിന് ഉപയോഗിച്ചിരിക്കുന്ന പേരുകളാണ് ഇത്, ലയൺ ഓഫ് ജൂഡ ആൻഡ് റൂട്ട് ഓഫ് ഡേവിഡ് എന്നുള്ളത്. യഹൂദ ഒരു ബാലസിംഹം. യാക്കോബ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ പറയുന്നതാ, യഹൂദ ഒരു ബാലസിംഹം, അവകാശമുള്ളവൻ വരും വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡ് അവന്റെ കാലുകളിടികളിൽ നിന്നും നീങ്ങിപ്പോകുകയില്ല. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 9-10 വാക്യങ്ങൾ. ഇങ്ങനെയാണ് യഹൂദയെ കുറിച്ച് ഉള്ള പ്രവചനം. ഇത് മെസ്സിഹായെ പറ്റിയുള്ള പ്രവചനമായ യഹൂദന്മാർ വ്യാഖ്യാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ യഹൂദ ഗോത്രത്തിലെ സിംഹമെന്ന് മെസ്സിഹായെ വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ദാവീദിന്റെ വേര് എന്നുള്ളത് യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കാണുവാനായിട്ട് നോക്കുന്നതാണ്. യെശയ്യ 11:10 ഈശായുടെ കുട്ടിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെട്ടു. ഈശായുടെ വേര് എന്നുള്ളതും യെശയ്യയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് നോക്കും. വെർണ അപ്രോച്ചിങ് വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രമാറ്റിക് മൂവ്മെന്റ്സ് ഇൻ ദ റെവല്യൂഷൻ റെവലേഷൻ ഇത് എമർജൻസ് ഓഫ് ദ ലാം ഇൻ ദ സെന്റർ ഓഫ് ദ സീൻ. ജോൺ ഹസ് ബീൻ വീപ്പിംഗ് ബിക്കോസ് ദർ ഇസ് നൺ ടു ഹും ഗോഡ് മേ റിവീൽ ഹിസ് സീക്രട്ട്. They are come to him, the elders, acting as a messenger of Christ and saying to him, Weep not. നീ കരയണ്ട എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുന്ന ഒരു ചിത്രം കാണുന്നുണ്ട്. ഒരു തിയോളജി ഇതിനെ കുറിച്ച് പറയുന്നത്, ഇറ്റ് ഇസ് ഇന്ററസ്റ്റിംഗ് ദാറ്റ് ജോൺ വാസ് വീപ്പിംഗ് ആൻഡ് യെറ്റ് ഹിസ് ടിയേഴ്സ് വർ അൺനെസസറി. ജോൺ കരയുന്നുണ്ട്, പക്ഷെ ഈ കരച്ചിലെ ആവശ്യമില്ലാത്ത. ഹ്യൂമൻ ഗ്രീവ് often springs from insufficient knowledge. If we had patience to wait and trust, we would see that God has his own solutions for the situations which bring us to tears. നമ്മളെ ദൈവത്തെ കുറിച്ച് പരിജ്ഞാനമോ ആവശ്യത്തിലുള്ള വിശ്വാസമോ ഇല്ലാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള പല നിമിഷങ്ങളിലും നമ്മുടെ കരയാനും വിഷമിക്കാനും ഇടയാകുന്നത്. ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നമ്മൾ താണിരിക്കുന്നെങ്കിൽ ദൈവ പദ്ധതിയുടെ അറിവിനെ കുറിച്ച് നമുക്ക് ആഴമായിട്ടുള്ള അറിവ് കിട്ടും. അങ്ങനെ വരുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുന്ന തമ്പുരാൻ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഇവിടെ യോഹന്നാൻ അപ്പോസ്തലന്റെ കണ്ണുനീർ തുടയ്ക്കാൻ തക്കവണ്ണം കർത്താവ് ദൈവത്തെ കുറിച്ച് ആഴമായ പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് വരുന്നതാണ് നമ്മുടെ പലപ്പോഴും പല ടീഴ്സും എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുന്നു. ഇവിടെ ജയം പ്രാപിച്ചിരിക്കുന്നു. യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ മുദ്രയും തറക്കാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഒരുവൻ ഒരു ഏഞ്ചൽ ഓം യോഹന്നാനെ ആശ്വസിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ വിജയം തന്റെ മരണവും ആ മരണത്തിൽ നിന്ന് ഉത്ഥാനത്തിലേക്ക് കടന്നു വരികയും ചെയ്തതാണ്. ആ ഒരു ഉത്ഥാനത്തിലേക്ക് മരണത്തെ തോൽപ്പിച്ച് ജീവനിലേക്ക് കടന്നു വരുന്നു. പുനരുദ്ധാനത്തിലേക്ക് മരണത്തെ തോൽപ്പിച്ചു എന്നുള്ളതാണ്. The elder tells John that Jesus Christ has won such a victory that he is able to open the book and to loosen the seal. It means that because of his victory over death and all the powers of evil, and because of his complete obedience of God, he is able to know God's secrets. Deva sannidhiyil paripoornamaya vidheyathathil thanne thanne vittu koduthathu kondana mishihayude dautyam nirvahippan thakkonum. He is called by two great titles. He is the Lion of Judah. This title goes back to Jacob's final blessing before his death, Genesis 49:9. And he is the root of David. The title goes back to Isaiah's prophecy, Isaiah 11:1 and Isaiah 11:10. So here we have two great titles which are particularly Jewish. They have their origin in the pictures of the coming Messiah, and they lay down Jesus Christ triumphantly performed the work of the Messiah and therefore able to know to reveal God's secrets and preside over the working out purpose in the events of history. വീണ്ടും നമുക്ക് അഞ്ചും ആറും വാക്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അവിടെ ഐ സോ എ ലാം സ്റ്റാൻഡിംഗ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ത്രോൺ ആൻഡ് ഓഫ് ദ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് ആൻഡ് ദ മിഡ്സ്റ്റ് ഓഫ് ദ എൽഡേഴ്സ് ഇറ്റ് സ്റ്റിൽ മോർ ബോർ ദ മാർക്സ് ഓഫ് ഹാവിംഗ് ബീൻ സ്ലെയിൻ ഇറ്റ് ഹാഡ് സെവൻ ഹോൺസ് ആൻഡ് സെവൻ ഐസ് വിച്ച് ആർ ദ സെവൻ സ്പിരിറ്റ്സ് ഓഫ് ഗോഡ് ഡിസ്പാച്ച് ടു ഓൾ എർത്ത് സ്വർഗീയ ദേവാലയത്തിന്റെ മധ്യത്തിൽ യോഹന്നാൻ കണ്ടത് സിംഹത്തെയല്ല കുഞ്ഞാടിനെയാണ് യാഗമായി അർപ്പിക്കപ്പെട്ടുവെങ്കിലും സജീവനായി നിൽക്കുന്ന എഴുന്നേറ്റ് നിൽക്കുന്ന മഹത്വാനായ ജേതാവിനെ പോലെ നിൽക്കുന്ന ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളുമുള്ള ഒരു കുഞ്ഞാട് സ്വർഗീയ ആരാധനയുടെ കേന്ദ്രമായിട്ട് നിൽക്കുന്നു. ഇതാ യോഹന്നാൻ കാണുന്നത്. ഏഴ് കൊമ്പുകളും ഏഴ് കണ്ണുകളുമുള്ള ഒരു കുഞ്ഞാട് സ്വർഗീയ ആരാധനയുടെ കേന്ദ്രമായിട്ട് നിൽക്കുന്നു. അവിടെ ദൈവാലയത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നത് യാഗമായി അർപ്പിക്കപ്പെട്ട കുഞ്ഞാവ്, പക്ഷേ മരിച്ച കുഞ്ഞാടല്ല, സജീവനായ കുഞ്ഞാട്. ദ ലാം ഇസ് ദ സുപ്രീം മൂവ്മെന്റ് ഓഫ് ദ വിഷൻ. ദി എമർജൻസ് ഓഫ് ദ ലാം ഇൻ ദ സീൻ ഓഫ് ഹെവൻ. ദ ലാം ഈസ് ദ സെന്റർ ഓഫ് ഹോൾ സീൻ. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ചിത്രത്തിൽ ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ഈ ആരാധനയുടെ കേന്ദ്രമായിട്ട് നിൽക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. സിംഹാസനത്തിന്റെ നടുവിൽ കുഞ്ഞാട് നിന്നിരുന്നു എന്നതിന്റെ അർത്ഥം പിതാവാം ദൈവത്തോട് ഏറ്റവും സമീപസ്ഥനായിരുന്നു എന്നുള്ളതാണ്. ദൈവം എന്നുള്ള നിലയിൽ സമസ്ത സൃഷ്ടികൾക്കും തന്റെ സാമീപ്യമുണ്ടെന്നുള്ളതിന്റെ അടയാളമാണ് ഈ നാല് ജീവികളുടെ നാല് ജീവികളുടെ നടുവിലുള്ള ക്രിസ്തുവിന്റെ സ്ഥാനം, സെന്റർ ഓഫ് ദി വർഷിപ്പ്. ക്രൂശുമരണവും സ്വർഗാരോഹണവും മൂലം ലോകത്തിലുള്ള ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇല്ലാതായിട്ടില്ല. കർത്താവ് തന്റെ ലോകവ്യാപാര കാലത്ത് വളരെ ഇമ്മിനന്റ് ആയിട്ട് കർത്താവ് നമുക്കോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇത് കഴിഞ്ഞിട്ടും ആ ഒരു സാന്നിധ്യം മാറിയിട്ടില്ല. ക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യം നമ്മുടെ ആരാധനകളിൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പിതാവായ ദൈവത്തോടൊപ്പം താൻ സ്വർഗത്തിലും ഭൂമിയിലും സന്നിഹിതനാണ്. സഭയിൽ സജീവ സാന്നിധ്യമുണ്ട്. 24 മൂപ്പന്മാർ അർപ്പിക്കുന്ന ആരാധന എന്ന് പറയുന്ന സഭ അർപ്പിക്കുന്ന ആരാധനയിൽ ക്രിസ്തുവിന്റെ സജീവമായ സാന്നിധ്യം ഉണ്ട്. ആ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന നടത്തുന്നതും ആരാധനയിൽ പങ്കുകൊള്ളുന്നതും. പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് ഉപയോഗിച്ചിരിക്കുന്ന പേരുകളിൽ തന്റെ ദൗത്യത്തെ ഏറ്റവും പൂർണ്ണമായി വെളിവാക്കുന്ന പ്രതിഫലിപ്പിക്കുന്ന ഒരു പദമാണ് കുഞ്ഞാട് എന്നുള്ള നാമധേയം. യോഹന്നാൻ സ്നാമം പറയുന്നുണ്ട്, ഇത് ആ ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട. യോഹന്നാൻ സുവിശേഷം 1:29 വാക്യത്തിൽ വെളിപാട് പുസ്തകത്തിൽ തന്നെ 28 തവണ കുഞ്ഞാട് എന്നുള്ളത് പറയുന്നുണ്ട്. യോഹന്നാൻ ഈ പ്രതീകം ലഭിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായത്തിൽ സഫറിൻസാബിന്റെ കാര്യം പറയുമ്പോൾ അവിടെ കുഞ്ഞാടിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെയാണ് കാണപ്പെട്ടത്. യാഗത്തിന് അർപ്പിച്ചതിന്റെ ലക്ഷണങ്ങൾ കുഞ്ഞാടിൽ കണ്ടിരുന്നെങ്കിലും അത് ജീവനുള്ളതായിരുന്നു. കുഞ്ഞാട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഏഴ് കൊമ്പുകൾ അവിടുത്തെ അനന്ത ശക്തിയെയും ഏഴ് കണ്ണുകൾ അവിടുത്തെ അനന്ത വിജ്ഞാനത്തെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദ ലാം സ്റ്റിൽ ബേഴ്സ് ദ മാർക്സ് ഓഫ് ഹാവിംഗ് ബീൻ സ്ലെയിൻ. ദർ ഇസ് അനദർ സൈഡ് ഓഫ് ദിസ് ലാം, സെയിം ലാം വിത്ത് ദ മാർക്സ് ഓഫ് സാക്രിഫൈസ് സ്റ്റിൽ ഓൺ ഇറ്റ്. അത് യാഗമർപ്പിച്ചതിന്റെ ലക്ഷണങ്ങളുണ്ട്. And the lamb with its 7 horns and 7 eyes. The 7 horns stand for omnipotence. The Old Testament, the horn stands for 2 things. First, it stands for sheer power. Second, it stands for owner. Ownerum, powerum. Adana, adinte kombugal ennulladinte oru artham. In the time between the testaments, that is the inter-testamental period, The great heroes of Israel were the Maccabees. Maccabees are the ones who were in the There were the great warriors who were the liberators of the nations, and they are presented as horned lambs. Horned lambs in the ഒരു പദമാണ് ഈ മക്കാബിയെ കുറിച്ച് പറയുന്നത് ഫസ്റ്റ് ഇനോക് 90:9 അതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ഹിയർ ഈസ് ദ ഗ്രേറ്റ് പാരഡോക്സ് ദ ലാംബ് ബേസ് ദ സാക്രിഫിഷ്യൽ വൂൺസ് അപ്പോൺ ഇറ്റ് ബട്ട് ദ സെയിം ടൈം ഇറ്റ് ക്ലോസ്ഡ് വിത്ത് വെരി മൈറ്റ് ഓഫ് ഗോഡ് വിച്ച് ക്യാൻ നൗ ഷാറ്റർ ഇറ്റ് എനിമീസ് ദ ലാം ഹാസ് സെവൻ ഹോൺസ് The number 7 stands for perfection. The power of the lamb is perfect beyond withstanding. The lamb has 7 eyes. That is ananda vijnanate kurichu kannugal. That is kaananulladha. Drishtikkananulladha ananda vijnanate sujipikkunnathu. The prophet sees the 7 lamps which are the eyes of the Lord which range through the whole earth. Zechariah chapter 4:10. Here is the tremendous picture of Christ. He is the fulfillment of all hopes of Israel. For he is the Lion of Judah and Root of David. He is the one who sacrifices avail for men and who still bears the marks in the heavenly places. But the tragedy has turned to triumph and the same to glory. And he is the one whose all-conquering might none can withstand and who all-seeing eye none can escape. Uddhidhanaya Christu, who aikunna parishuddhaatmaavinte avineyana saptaatmakal സൂചിപ്പിക്കുന്നത് ഏഴ് പരിശുദ്ധാത്മാവിന്റെ ദാനത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് ദുതനായ ക്രിസ്തു അയക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഏഴാമത്തെ വാക്യത്തിൽ കുഞ്ഞാട് ചുരുൾ ഏറ്റുവാങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് കുഞ്ഞാട് ആരാണിതിന് യോഗ്യൻ എന്ന് പറയുമ്പോൾ കുഞ്ഞാട് സ്വീകരിപ്പാൻ തക്കവണ്ണം അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി എന്നുള്ളതാണ് അത് ക്രിസ്തുവിന്റെ സിംഹാസന ആരോഹണമായിട്ടാണ് പിതാക്കന്മാർ അതിനെ വായിക്കുന്നത് ക്രിസ്തുവിന്റെ സ്വർഗാരോഹണ സമയത്ത് ഒരു മേഘം വന്ന് തമ്പുരാനെ ഉയർത്തുന്നതിന്റെ കർത്താവിനെ മറക്കുന്നതായിട്ട് കണ്ടത് അത് കഴിഞ്ഞിട്ട് കാണുന്നില്ല പക്ഷെ അത് കഴിഞ്ഞുള്ള സംഭവമാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഈ ദർശനത്തിൽ കൂടെ കാണുന്നത് സ്വർഗീയ മഹത്വത്തിലേക്ക് സംവഹിക്കപ്പെട്ട ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് ഉപേക്ഷിതനായിരിക്കുന്നു ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുവാൻ സിംഹാസനസ്ഥനായിരിക്കുന്ന ഒരു തമ്പുരാന്റെ ചിത്രമാണ് യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് അവിടെ സിംഹാസനത്തിൽ അധിപനായി സ്വർഗാരോഹണത്തിൽ ശിഷ്യന്മാര് കണ്ടത് കാണാനൊക്കാത്ത ഒരു ഒരു തലത്തിലേക്ക് എടുക്കപ്പെടുന്ന ക്രിസ്തുവിനെയാണെങ്കിൽ അത് കഴിഞ്ഞ് സ്വർഗത്തിൽ മുഹത്വാനായി ക്രിസ്തുവിന്റെ വലത്തുഭാഗത്ത് ആരാധിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ കർത്താവ് തേജസ്കരിക്കപ്പെട്ടവരായി കാണുന്ന ലോകത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന സിംഹാസനസ്ഥനായിരിക്കുന്ന ഒരുവനെ ഒരാളിനെയാണ് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത് ഇറ്റ് ഈസ് നെസസറി ടു ലുക്ക് അറ്റ് ദിസ് പാസേജ് ആൻഡ് ആസ് എ ഹോൾ ബിഫോർ വി ബിഗിൻ ടു ഡീൽ വിത്ത് Heaven is revealed to earth as the homeland of music. Here is the greatest chorus of praise the universe can ever hear. It comes in 3 waves. First, there is the praise of 4 living creatures and 24 elders. Here we see all nature and all the church combining to praise Lamb. ആദ്യത്തെ ഭാഗത്ത് 4 ലിവിംഗ് ക്രിയേറ്റേഴ്സും 24 എൽഡേഴ്സും ആരാധിക്കുന്നു അതിൽ ഓൾ നേച്ചർ ആൻഡ് ദ ചർച്ച് കമ്പൈനിങ് പ്രൈസ് ദ ലാംബ് Second, there is a praise of the myriads of angels. It is the picture of all inhabitants of the heaven lifting up their voice and praise. Malakamara, Devata Sudhikino. Third, John sees every created creature in every part of the universe to its deepest depth and its farthest corner singing praise. It is so true that heaven and earth and all that is within is designed to praise of Jesus Christ. And it is our privilege to lend our voice and our lives to this vast chorus of praise. For that chorus is necessarily incomplete so long as there is one voice is missing. Abam sagala srishtigal, safagal, angels, സകല സൃഷ്ടജാലങ്ങൾ ഇതെല്ലാം ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ച് പാടി മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു ചിത്രമാണ്. The Lamb came and received the role from the right hand of him who was seated on the throne. When it was received the role, the four living creatures fell before Lamb. And so did the 24 elders, each of whom had harp and golden bowls laden with incense, which are the prayers of God's dedicated people. And they sang a new song, and this is what they sang. ഒരു പുതിയ പാട്ട് 7 മുതൽ 14 വരെയുള്ള ഭാഗം അങ്ങനെയുള്ള ഒരു ആരാധനയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. സ്വർഗീയ ആരാധക സംഘത്തിന്റെ പ്രതികരണം ഇതേമാണ്. ഒരു വീണകൾ പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പിൽ വീണു. വീണ ജൂസ് യഹൂദന്മാർ ആരാധന ഗീതങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാധാരണ ഉപയോഗിച്ചിരുന്ന അവരുടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റാണ്. അവരങ്ങനെ തപ്പിനോടും കിന്നരയോടത്തോടും കൂടി കർത്താവിനെ അവർ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. സങ്കീർത്തനത്തിന്റെ പല ഭാഗത്ത് അതിന്റെ ഉദാഹരണങ്ങൾ കാണാനായിട്ട് നോക്കും. സാംസ് 32:2 കിന്നര കൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുകയും 10 കമ്പിയുള്ള വീണ കൊണ്ട് അവന് സ്തുതി പാടുകയും. അങ്ങനെ തപ്പിനോടും കിന്നരത്തോടും കൂടെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചുകൊണ്ടാണ് അവര് പ്രാർത്ഥിച്ചതും ആരാധിച്ചതും പാട്ടുപാടിയും കൊണ്ടിരുന്നത്. 4 ചാപ്റ്ററിൽ വീണ് സംസ്കരിച്ചു എന്ന് നമ്മൾ പറയുന്നുണ്ട്. എല്ലാവരും ക്രിസ്തു സിംഹാസനത്തിന്റെ മുമ്പിൽ വീണു. ഇവിടെ കുഞ്ഞാടിന്റെ മുമ്പിൽ അവർ വീണു. സിംഹാസനത്തിന് മുമ്പിൽ അതേ ആരാധന കുഞ്ഞാടിനും സമർപ്പിക്കുന്നു. ക്രിസ്തു പൂർണ്ണ ദൈവവും പിതാവാം ദൈവത്തോടുകൂടെ സിംഹാസനത്തിനുമാണ്. സമസ്ത സൃഷ്ടികളുടെയും ആരാധന കേന്ദ്രമാണ് പിതാവാം ദൈവത്തോടൊപ്പം തന്നെ. ഈ കുഞ്ഞാടും പുത്രനാം ദൈവവും ത്രിത്വത്തിലുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് അവിടെ കാണുന്നത്. ക്രിസ്തുവും ആരാധന കേന്ദ്രമാണ് എന്നുള്ള ഒരു ചിത്രമാണ് ഇവിടെ കാണുവാനായിട്ട് പോകുന്നത്. ചുരുളിൽ വാങ്ങിയത് സിംഹാസനാരോഹണമായിരുന്നു. കർത്താവിന്റെ സിംഹാസന ആരോഹണം കോൺസെക്രേഷൻ എന്നതിന്റെ തെളിവാണ്. ഇത് മേടിച്ച ഉടൻ തന്നെ മൂപ്പന്മാരും ജീവികളും വീണ് കർത്താവിനെ ആരാധിക്കുന്ന അതായിട്ട് അവിടെ പറയുന്നത്. The first section of the chorus of praise is song of the four living creatures and 24 elders. And as we have seen, represent all that is nature and universal itself. The picture of elders is interesting. They have harps. The harp was a traditional instrument to which psalms were sung. Praise the Lord with harp, says the psalmist. And Psalms 98:5, sing praise to the Lord with harp, the harp and sound of melody. 147-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലും അതേ ചിത്രം തന്നെ അവിടെ കാണുന്നുണ്ട്. വീണ്ടും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം പറഞ്ഞ പൊൻകലശം അത് പിടിച്ചുകൊണ്ടാണ് അവർ കുഞ്ഞാടിനെ നമസ്കരിക്കുന്നത്. വിശുദ്ധന്മാർ ദൈവരാജ്യത്തിന്റെ അവകാശികളാണ് എന്നുള്ള ഒരു ചിത്രമുണ്ട്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലസ്. ഈ വിശുദ്ധന്മാര് ലോകത്തിൽ വിശുദ്ധമായി ജീവിച്ചവര് ദൈവരാജ്യത്തിന് അവകാശികളാണ്, അവർക്ക് വലിയ സ്ഥാനമുണ്ട് എന്നുള്ള ഒരു ഒരു സന്ദേശവും നമുക്ക് അവിടെ കാണുവാനായിട്ട് നോക്കും. ഇത് എൽഡേഴ്സ് ഓൾസോ ഹാസ് ഗോൾഡൻ ബൗൾസ് ഫുൾ ഓഫ് ഇൻസെൻസ് ആൻഡ് ദ ഇൻസെൻസ് ഈസ് ദ പ്രേയേഴ്സ് ഓഫ് ഗോഡ് ഡെഡിക്കേറ്റഡ് പീപ്പിൾ. The likening of prayers to incense comes also from the Psalms. Let my prayer be before counted as incense. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എന്റെ കൈകളിലെ മലർത്തുന്ന സന്ധ്യായാഗമായും തീരട്ടെ. 141 സങ്കീർത്തനം 2 വാക്യം. But the significant thing is that the idea of intermediaries in the prayer. The Jewish കൺസെപ്റ്റിന്റെ ഒരു ഭാഗമാണ്. ലേറ്റർ ജൂസ് ലിറ്ററേച്ചർ ദിസ് ഐഡിയ ഓഫ് ഹെവൻലി ഇന്റർമീഡിയറീസ് ബ്രിങ്ങിങ് ദ പ്രേയേഴ്സ് ടു ദ ഫെയ്ത്ത്ഫുൾ ടു ഗോഡ് ഇസ് വെരി കോമൺ. അത് പഴയ നിയമ ഭാഗത്ത് ഇത് ശക്തമായിട്ട് കാണും. സംടൈംസ് ഇറ്റ് ഈസ് ദ ഗാർഡിയൻ ഏഞ്ചൽ, അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടല്ലോ. ഈ ഗാർഡിയൻ ഏഞ്ചൽസ് ഹു ബ്രിങ് ദ പ്രേയേഴ്സ് ഓഫ് മെൻ ടു ഗോഡ് എന്നുള്ള ഒരു ചിത്രവും കാണുവാനായിട്ട് നോക്കും. സഭയുടെ ആരാധന ഭൂമിയിൽ മാത്രമായിട്ട് നടക്കുന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. നിത്യമായ ആരാധന സ്വർഗത്തിൽ നടക്കുന്നുണ്ട്. ആ ആരാധനയോട് കൂടെയുള്ള ഒരു പങ്കുചേരലാണ് നമ്മുടെ ആരാധന. സ്വർഗത്തിൽ നിത്യമായി നടക്കുന്ന ആരാധനയോട് ചേർന്നാണ് നമ്മളും ആരാധിക്കുന്നത് എന്നുള്ള ഒരു ഒരു ചിത്രമുണ്ട്. സ്വർഗീയ സ്വർഗത്തിൽ നിത്യമായും നിരന്തരമായും ഇടതടവില്ലാതെയും നടക്കുന്ന പ്രാർത്ഥനയോട് കൂടെയുള്ള ഒരു പങ്കുചേരലാണ് നമ്മുടെ പ്രാർത്ഥന. അത് മാലാഹമാരോടും സകല വിശുദ്ധന്മാരോടും സർവ സൃഷ്ടികളോടും കൂടെ ചേർന്ന് നമ്മൾ ആരാധിക്കുന്നു. യഹൂദന്മാരുടെ അഭിഭാജ്യ ആരാധനയുടെ ഒരു അഭിഭാജ്യ ഘടകമാണ് ധൂപാർപ്പണം. ആവർത്തന പുസ്തകം 33:10 വാക്യം. And Exodus 30:34-38. ജനങ്ങളുടെ പ്രാർത്ഥന സുഗന്ധധൂപം പോലെ സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നുള്ളതാണ് ധൂപാർപ്പണത്തിന്റെ അർത്ഥം. നമ്മുടെ നമ്മുടെ ധൂപാർപ്പണത്തിന്റെ പ്രതി ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഒരു വിശ്വാസമാണ് പറയുന്നത്. ജനങ്ങളുടെ പ്രാർത്ഥന ധൂപം ഉയരങ്ങളിലേക്ക് ഉയരുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് ഉയരുന്നു. നമ്മൾ ധൂപം അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുന്നു. നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് ഉയരുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് താണ് ഇറങ്ങുന്നു. ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, വാങ്ങിപ്പോയവരുടെ പ്രാർത്ഥന സുഗന്ധ ധൂപമായി അർപ്പിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഒരു ആത്മീയ യാഥാർത്ഥ്യമായിട്ട് തന്നെ അത് നാം മനസ്സിലാക്കണം. അവരുടെ വാങ്ങിപ്പോടെ പ്രാർത്ഥന സുഗന്ധ ധൂപമായി അർപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. സുഗന്ധ ധൂപമായിട്ട് അർപ്പിക്കപ്പെടുന്നു. അപ്പോൾ അവരുടെ മധ്യസ്ഥത അത് ആത്മീക യാഥാർത്ഥ്യമാണ്. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദ സോങ് ദാറ്റ് ദ ഫോർ ലിവിംഗ് ക്രീച്ചേഴ്സ് ആൻഡ് ദി എൽഡേഴ്സ് സാങ് വാസ് എ ന്യൂ സോങ്. ദ ന്യൂ ഫ്രേസ് A new song is very common in the Psalms. And there is always a song for the new mercies of God. Sing to him a new song, says the psalmist. God took the psalmist out of the fearful pit and from the weary clay and set his foot on a rock and put a new song in his mouth to praise God. അവന്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു. And I will sing a new song to thee, Psalms 144:9. ഇവിടെയൊക്കെ സങ്കീർത്തനത്തിൽ അനേകം പ്രാവശ്യം ഇങ്ങനെ പുതിയ പാട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പുതിയ പാട്ട് മൂപ്പന്മാരും 4 ജീവികളും കുഞ്ഞാടിന് പാട്ടുപാടിയാണ് ശ്രമിക്കുന്നത്. സാം സങ്കീർത്തനത്തിൽ ആവർത്തിച്ച് ഉപയോഗിക്കുന്ന വാക്കാണ് പുതിയ പാട്ട്. സാധാരണ ഉപയോഗിക്കാത്ത ഗീതമെന്നായിരിക്കണം. ന്യൂവർ സോങ് എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത്. ആരും പാടിയിട്ടില്ലാത്ത പാട്ട്, പുതിയ പാട്ട്. The new song is always a song of new mercies of God, and it will be noblest of all when it is sung for the mercies of God in Jesus Christ. One of the characteristics of the revelation is the book of new things. There is new name, there is a new Jerusalem, there is a new song, and there is a new heaven and new earth. And there is a great promise of God makes all things new. പുതിയമേ പറ്റി പലയിടത്ത് പറയുന്നു, പുതിയ പേര്, പുതിയ ഏർച്ചലയും, പുതിയ ആകാശവും, പുതിയ ഞാൻ സകലതും പുതുതാക്കുന്നു. 21:5 പറയുന്നുണ്ട്, പുതിയ യുഗത്തിന്റെ അടയാളമാണ് പുതിയ പാട്ട്. പിതാവാം ദൈവത്തെ മാത്രം അറിഞ്ഞിരുന്നു. ഇരുന്ന കാലം അവസാനിച്ച് വിശുദ്ധ തൃത്വത്തിലെ രണ്ടാമനായ പുത്രനാം ദൈവത്തെ പറ്റിയുള്ള വെളിപാട് ലോകത്തിൽ ലഭിച്ചിരിക്കുന്നു. പുത്രനുള്ള മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ഒരു പുതിയ യുഗം. അതാണ് ഈ പുതിയ യുഗം എന്നുള്ളത്. പുത്രനുള്ള മനുഷ്യവർഗത്തിന്റെ രക്ഷയുടെയും വീണ്ടെടുപ്പിന്റേതുമായിട്ടുള്ള യുഗം. One of the most significant thing is to be not Greek has two words for new, neos and kainos. As I narrated to you before, neos means new in the point of time, but not necessarily in point of quality. But in kainos, which means a new in point of quality, describes a thing which has not only been recently produced, but whose life has never existed before. നമ്മൾ കടയിൽ നിന്ന് ഒരു പുതിയ ഉടുപ്പ് മേടിച്ചു, പുതിയ ഉടുപ്പ് മേടിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉള്ളതായിരുന്നു. പക്ഷെ ഇതുവരെ ഉണ്ടാക്കാത്ത ഒരു പുതിയ കമ്പ്യൂട്ടറും മേടിച്ചു, പുതിയ ഒരു വെർഷൻ മേടിച്ചു എന്ന് പറയുമ്പോൾ അത് നെവർ എക്സിസ്റ്റഡ് ബിഫോർ. അപ്പോൾ പുതിയ യുഗം എന്ന് പറയുന്നത് ദൈവം ലോകത്തിന് ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും പുതിയ യുഗമാണ്. The significance of this is that Christ brings us to a quality which has never existed before. A new joy, new thrill, new strength, new peace. That is why the supreme quality of Christian life is a kind of seed. It has been said that the opposite of Christian world is a world grown old and sad. ഒരു പുതിയ യുഗം, പുതിയ ലോകം, പുതിയൊരു വീണ്ടെടുപ്പിന്റെ യുഗം ക്രിസ്തുവിൽ ആരംഭിച്ചു. ഇവിടെ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായി തീർന്നത് മൂന്ന് കാരണങ്ങളാണ്. അവൻ അറുക്കപ്പെട്ടു. രണ്ടാമത്, അവൻ സകലത്തെയും ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, അവരെ ദൈവത്തിന് രാജ്യവും പുരോഹിതരുമാക്കി വെച്ചു. ചുരുക്കത്തിൽ തന്റെ യാഗത്തിലൂടെയും അവരെ വീണ്ടെടുക്കുകയും ദൈവീകരിക്കുകയും ചെയ്തു. The priest rendered lamb by the four living creatures and elders is rendered because he died. In the song there is summed up the result of his death of this Christ. It was a sacrificial death. This is to say that it was death with a purpose on it. It was not an accident. It was not even the tragic death of a good or heroic man in the course of righteousness and of God. It was a sacrificial death. രക്ഷാകരമായിട്ടുള്ള ഒരു The object of sacrifice is to restore the lost relationship between God and man. ഈ ഒരു ത്യാഗത്തിലൂടെ, ഈ ഒരു അർക്കപ്പെടലിലൂടെ ക്രിസ്തു ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ റെസ്റ്റോർ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഫോർ ദാറ്റ് പർപ്പസ് ഗോഡ് restored the lost relationship between God and man. Second, the death of Jesus Christ was emancipating death. From beginning to end, the New Testament is full of idea of liberation of mankind achieved by him. He gave him life, a ransom. for many. He gave himself a ransom for all. He redeemed us, literally brought us from the curse of law. We are redeemed not by any human wealth, but by the precious blood of Jesus Christ. 1 Peter 1:19. Jesus Christ is the Lord that brought us. We are bought with a price. The New Testament consistently declares that it caused the death of Jesus Christ to rescue man from dilemma and slavery into which sin has brought him. The New Testament has no official theory of how that was effect and achieved. But the effect itself is no doubt whatever. The death of Jesus Christ was a universal benefit. It is for men and women, for all race. And there was a day when Jews could hold that God cared only for them and wished for nothing but the destruction of other people. But Jesus Christ, we meet a God who loves the world. ലോകത്തെ സ്നേഹിച്ചു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചുപോകാൻ നിശ്ചയം പ്രാപിക്കേണ്ടതിന് കർത്താവ് ലോകത്തെ സ്നേഹിച്ചു എന്നുള്ള ഒരു അർത്ഥമാണ് അവിടെ കൊടുക്കുന്നത്. The death of Jesus Christ was an availing death. He did not die for nothing. In this song, three aspects of God of the work of Christ was signed. ഒന്ന്, ഹി മെയ്ഡ് അസ് കിങ്സ്. അവൻ നമ്മളെ രാജാവാക്കി വെച്ചു. ഹി ഓപ്പൺഡ് ടു മെൻ എ റോയൽറ്റി ഓഫ് സൺഷിപ്. നമ്മളെ രാജാവാക്കി വെച്ചു. സെക്കൻഡ്, ഹി മെയ്ഡ് അസ് പ്രീസ്റ്റ്. ഹി ഗേവ് അസ് ട്രയംഫ്. ഹിസ് പീപ്പിൾ ഷാൽ റെയിൻ അപ്പോൺ ദി എർത്ത്. This is not a political time for material lordship. It is the secret of victorious living under the circumstances. In the world you have tribulation, but be of good cheer. I have overcome the world. In Christ there is a victory over self, victory of self circumstances, and victory over sin. Verses 11 and 12, the song of angels, മാലാഖമാരുടെ സ്തുതിയ. ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും അസംഖ്യം മാലാഖമാരുടെ ശബ്ദം യോഹന്നാൻ കേട്ടു. ആദ്യത്തെ രണ്ട് ഗീതങ്ങളിലും 4:11 and 9 യോഹന്നാൻ ഈ കുഞ്ഞാട് യോഗ്യൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മാലാഖമാർ ആരാധിക്കുന്ന ഒരു ചിത്രമാണ്. അസംഖ്യമായ മാലാഖമാരോട് ചേർന്നാണ് സഭ ദൈവത്തെ ആരാധിക്കുന്നത്. 4 ജീവികളും മൂപ്പന്മാരും കുഞ്ഞാടിനെ നേരിട്ട് സംബോധന ചെയ്തുകൊണ്ട് സ്തുതിക്കുമ്പോൾ മാലാഖമാരങ്ങനെ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നത് മാലാഖമാരെക്കാൾ ഉന്നതമായ പദവി സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്നു, നേരിട്ട് സംബോധന ചെയ്യുവാനുള്ള ഒരു അവകാശം. The lamb which has been slain is worthy to receive power and riches and wisdom and strength and honor and glory and blessing. ഇവിടെ സ്തുതിഗീതത്തിൽ ശക്തി, ധനം, ജ്ഞാനം, ബലം, ബഹുമാനം, മഹത്വം, സ്തോത്രം ഇതൊക്കെ ലഭിക്കാൻ യോഗ്യൻ എന്ന് പറയുന്നു. അടുത്ത 7 കാര്യങ്ങളാണ്. കുഞ്ഞാടിന് പൂർണ്ണമായ അധികാരവും മഹത്വവും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യത്തെ 4 ക്രിസ്തുവിന്റെ പരമാധികാരത്തെയും അവസാനത്തെ 3 പരമാധികാരം അംഗീകരിച്ചുകൊണ്ട് മാലാഖമാര് പറയുന്ന ഗാനത്തെയുമാണ്, ആരാധനയെ കുറിക്കുന്നു. ആദ്യത്തെ 4 ക്രിസ്തുവിന്റെ പരമാധികാരവും അവസാനത്തെ 3 ആ പരമാധികാരത്തെ അംഗീകരിച്ചുകൊണ്ട് മാലാഖമാര് പാടുകയും ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. ഒന്നാമതായിട്ട് ഇവിടെ പറയുന്നു, ടു ഹിം ബിലോങ്സ് ദ പവർ ഫോർ Paul called Jesus Christ the power of God. He is not one who planned but never achieved. Second, to him belongs the riches, dhanam. Though he was rich, yet for your sake he became poor. Munavada, to him belongs wisdom. Paul calls Jesus Christ the wisdom of God. 1 Corinthians 1:24. Nalavada, to him belongs strength. Christ is the strong one who can disarm the power of evil and overthrow Satan. Anjamada, to him belongs honor. The day comes when to come every knee shall bow, every tongue shall confess his Lord. Philippians 2:11. Aramada, to him belongs glory. Yadamada, to him belongs blessings. Adu kazhinjittu 13-ഉം 14-ഉം ഭാഗത്തെ സമസ്ത സൃഷ്ടികളുടെയും സ്തുതിപ്പ്. ആദ്യ ഭാഗത്തെ മാലാഖമാര് സ്തുതിക്കുന്നു ക്രിസ്തുവിന്റെ പൗറിനെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് കാര്യങ്ങൾ കുഞ്ഞാടിന്റെ പൂർണ്ണമായ അധികാരവും മഹത്വവും ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ അർത്ഥം. ഏഴ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. 13-ഉം 14-ഉം വാക്യങ്ങളിൽ സമസ്ത സൃഷ്ടികളുടെയും സ്തുതിയാണ് അവിടെ പറയുന്നത്. ആരാധനയിൽ സമസ്ത സൃഷ്ടികളും പങ്കുചേരുന്നതോടുകൂടി കുഞ്ഞാടിന്റെ മഹത്വീകരണവും കുഞ്ഞാടിന്റെ വിജയവും യോഹന്നാൻ പൂർണ്ണമായിട്ട് അവിടെ ദർശിക്കുകയാണ്. സ്വർഗ അതാണ് അവസാനത്തെ ഭാഗം. കുഞ്ഞാടിൽ and I heard every created creature which was in heaven and upon the earth and beneath the earth and on the sea and all things in them saying, blessing and honor and glory and dominion forever and ever to him who sits upon the throne to the Lamb. And the four living creatures said, Amen. And elders fell down and worshipped. Today, കുഞ്ഞാട് ബഹുമാനവും ശക്തിയും മഹത്വവും കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവര് ദൈവത്തിന്റെ മുമ്പിൽ ആരാധന അർപ്പിക്കുന്ന ഒരു ചിത്രമാണ്. നാല് ജീവികളും ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ് നമസ്കരിക്കുന്നു. അവിടെ സമസ്ത സൃഷ്ടികളെയും ആദം മാലാഖമാര് പിന്നെ സൃഷ്ടികൾ ആരാധനയിൽ സമസ്ത സൃഷ്ടികളും പങ്കുചേരുന്നതോടുകൂടി കുഞ്ഞാടിന്റെ മഹത്വീകരണവും വിജയവും യോഹന്നാൻ പൂർണ്ണമായി ദർശിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അതിലുള്ളതൊക്കെയും സ്വർഗീയ ആരാധനയിൽ പങ്കുചേർന്ന് ദൈവത്തെയും ക്രിസ്തുവിനെയും വന്ദിക്കുന്നു എന്നുള്ളതാണ് ഈ ഭാഗത്ത് പറയുന്നത്. ആദ്യം നമ്മളൊരു ആരാധനയുടെ ചിത്രം കണ്ടു. ഈ ഭാഗത്ത് കുഞ്ഞാടിന്റെ അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ ചിത്രം നമ്മൾ കാണുന്നുണ്ട്. ചുരുൾ സ്വീകരിക്കുന്നതോടുകൂടെ ഈ കുഞ്ഞാട് സിംഹാസനസ്ഥനായിട്ട് തീരുന്നു. കോൺസെൻട്രേഷൻ നടക്കുന്നു. അതോടുകൂടെ സകല ശിഷ്യജാലങ്ങളും ഈ കുഞ്ഞാടിന് ആരാധന അർപ്പിക്കുന്നു. ഇത് സ്വർഗത്തിന്റെ ഒരു ചിത്രമാണ്. മനുഷ്യന്റെ ജീവിതം ദൈവസന്നിധിയിൽ പൂർണ്ണമാകുന്നത് ഈ ശിഷ്യജാലങ്ങളോടൊപ്പം ദൈവത്തെ പാടി പോറ്റുമ്പോൾ. ദൈവരാജ്യത്തിലെ അനുഭവം ആരാധനയുടേതാണ്. സകല സൃഷ്ടിയും ദൈവത്തിന് വിധേയപ്പെട്ട് ഏക ശബ്ദത്തിൽ സ്തുതിഗീതം പാടുന്നതോടുകൂടെ ആ ഒരു സ്വർഗരാജ്യത്തിന്റെ അനുഭവം, ദൈവരാജ്യത്തിന്റെ അനുഭവം നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സാധിക്കും. ഏദൻ പറദീസയിൽ നമ്മൾ ആ ഒരു ഒരു ചിത്രമാകാമുണ്ട്. അവിടെ എല്ലാ ശിഷ്യജാലങ്ങളും ഒന്നിനൊന്നിനോട് ചേർന്ന് ഒന്നും ശത്രുതയില്ലാതെ ദൈവത്തെ ആരാധിക്കുന്ന ആ ഒരു ഒരു ചിത്രം കാണുന്നുണ്ട്. The singing of the birds is a song of praise. The The sun, the moon and the stars, heavenly bodies in their shining are praising God. ഇത് ലോകത്തിലെ സൃഷ്ടികളും സൃഷ്ടജാലങ്ങളും സകലതും ആരാധന അർപ്പിക്കുന്നു. മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പദവി ഈ സൃഷ്ടിയുടെ മകുടമായിട്ട് ഉള്ള ഒരു പദവിയാണ്. സൃഷ്ടിയുടെ മകുടമായി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അപ്പം സൃഷ്ടജാലങ്ങളെ ദൈവസന്നിധികൾ കൊണ്ടുവരിക എന്നുള്ള ആ ഒരു വലിയ മഹാപൗരോഹിത്യ ശുശ്രൂഷ നമുക്കുണ്ട്. ആ പൗരോഹിത്യ ശുശ്രൂഷിപ്പാൻ, ആ പൗരോഹിത്യ ജീവിതം, ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷ നടപ്പാക്കുവാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. സൃഷ്ടജാലങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ മുന്നിൽ നിന്നുകൊണ്ട് അവരെ സമർപ്പിക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ സൃഷ്ടിയുടെ സ്തുതിഗീതത്തിന്റെ 4 ജീവികൾ ആമേൻ പറയുന്നതോടുകൂടി സ്വർഗീയ ആരാധനയ്ക്ക് തിരശീല വീഴുന്ന ഒരു ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. 5 ചാപ്റ്ററിന്റെ അവസാനം ഇതാണ്. 6 മുതലുള്ള ഭാഗങ്ങൾ ഒരു ദർശനത്തെ കുറിച്ചുള്ള പല സംഭവങ്ങളെ കുറിച്ചുള്ള ഒരു ചിത്രമാണ്. അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ദൈവം പ്രയോജനപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയും ചെയ്യുന്നു. ഞാൻ ഇതുവരെ ഉള്ളതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ആഴ്ച തന്നെ അയക്കാം. അത് പഠിക്കുവാൻ കൂടുതൽ പ്രയോജനപ്പെടും എന്നുള്ളത് വിചാരിക്കും. ഇത് വേറെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ?
ഉണ്ട് അച്ഛ. താങ്ക് യു വെരി മച്ച് അച്ഛ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. കൂടുതലായിട്ട് നമ്മുടെ ഈ ബുക്കിനെ പറ്റി ഒന്ന് പറയാനായിരുന്നു. ആർട്ട് തിങ്സ് ഇതിന്റെ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരുവാന്ന് തോന്നുന്നു. എല്ലാരും ട്രയേഡായോ എന്തോ, എന്നാലും എഴുതാത്തവരിക്കും കൂടുതൽ ആർട്ടിക്കിൾസ് എഴുതി, ലൈക്ക് എ ഷോർട്ട് സ്റ്റോറി, പോയംസ്, പിന്നെ എന്തെങ്കിലും ജനറൽ ടോപ്പിക്സിനെ പറ്റിയുള്ള നല്ല ആർട്ടിക്കിൾ, ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും എഴുതാം. അതുപോലെ കിച്ചൺ ടിപ്സ്, ബ്യൂട്ടി ടിപ്സ്, ഹെൽത്ത് ടിപ്സ്, പിന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ, നമ്മളെ എങ്ങനെ വഴി നടത്തി, ലൈക്ക് നമുക്കൊരു പ്രത്യേക എക്സ്പീരിയൻസ് ഉണ്ടാക്കിയ നല്ല സംഭവങ്ങളെ പറ്റിയൊക്കെയാണ് എപ്പോഴും ഒന്ന് വിവരിച്ച് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എഴുതി ശാന്തമേന്റെ പേർക്ക് അയച്ചു കൊടുക്കണമെന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടും നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഒക്കെ ഒന്ന് പറയണം. ജൂലൈ 15 മുഖം മുൻപ് നമുക്ക് ആർട്ടിക്കിൾസ് കിട്ടിയെങ്കിലേ ഒക്ടോബറിലേക്ക് അത് പബ്ലിഷ് ചെയ്യാനൊക്കത്തുള്ളൂ. ഒക്ടോബറിൽ നമ്മുടെ ആനുവൽ കോൺഫറൻസിനോട് കൂടി പബ്ലിഷ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും അതിനെ നന്നായിട്ട് ഒന്ന് വർക്ക് ചെയ്യണം. എല്ലാവരും നന്നായിട്ട് ഇരുന്ന് ആലോചിച്ച് നല്ല ആർട്ടിക്കിൾസ് ഒക്കെ എഴുതി ഇത്രയും വേഗം ശാന്തമേനയുടെ പേർക്ക് അയച്ചു കൊടുക്കണേ എന്ന് പ്രത്യേകം ഒന്ന് പറയുന്നു. നാളെ ബഹുമാനപ്പെട്ട പി സി ഓറത്തിന്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ ആൾക്കാരെ സംബന്ധിക്കാനായിട്ട് എല്ലാവരും അറിയിക്കുന്നു.
ഓക്കെ
അച്ഛാ.
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ പരിണാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. രക്ഷിതാവായ പുത്രാജയമുള്ള നിന്റെ സ്ത്രീവായാൽ ഞങ്ങളെ നീ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയേറ്റം സ്വനങ്ങളായിട്ട് ഞങ്ങളെ ക്ഷമിക്കണമേ. ദൈവമായ കർത്താവേ, നിരൂഖലുള്ള ആ സമയത്തും നിന്റെ ദൈവത്തിന്റെ ജരവിൻ വീട്ടിൽ ഞങ്ങളെ മറച്ചുകൊള്ളുമാറാകണമേ. ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ ഇന്നത്തെ ക്ലാസ്സിൽ സംബന്ധിച്ചാണ്ട് ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു. അവിടുത്തെ കൃപയ്ക്കായി ദൈവമേ സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനങ്ങൾ ദൈവമേ അനുഗ്രഹകരമായി ഞങ്ങളുടെ ഉള്ളിൽ പതിക്കുവാനും അനുഗ്രഹീതമായ സാക്ഷ്യം നിർവഹിക്കാനും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അവിടെ എവിടെയായിരുന്നു സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോഭാരങ്ങളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം പലവിധമായിട്ടുള്ള ജോലിയോടുള്ള ബന്ധത്തിൽ വിഷമത അനുഭവിക്കുന്നവരെ ഓർക്കുന്നു. ദൈവം പലവിധമായിട്ടുള്ള വിഷമങ്ങളിൽ കഴിഞ്ഞുകൂടുന്നവരെ ഓർക്കുന്നു. കുടുംബ സമാധാനം ആഗ്രഹിക്കുന്നവരെ ഓർക്കുന്നു. ദൈവം എല്ലാവരെയും തിരുസന്നത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഞങ്ങളുടെ ജീവിതത്തോട് അവിടെ നിടപെടണമേ. ഒരുക്കമുള്ള ഒരു സമൂഹമായ തിരുസന്നയിൽ വാർത്തിരിക്കപ്പെടുവാൻ ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണമേ. അതോടെ സമാജം വഴിയാ നടത്തപ്പെടുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ദിനത്താങ്ക നല്ലതുമായി പ്രവർത്തിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേർത്ത് നൽകുന്നവരെ കൃത്യമായിട്ട് ഓർക്കുന്നു. വിജയും ശാന്തിമാന്റെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോജനെ കൃത്യമായിട്ട് ഓർക്കുന്നു. റീജിയണൽ സെക്രട്ടറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൂണിറ്റ് സെക്രട്ടറിമാരെ ഓർക്കുന്നു. ദൈവത്തിന്റെ വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്ന എല്ലാവരെയും, എല്ലാ അംഗങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കൃപയിൽ കാണണമേ. രാത്രി കൃപ കൂട്ടായിരിക്കണമേ. നാളത്തെ ക്ലാസ്സിനെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. വാഴ്ത്തണമേ.
നിങ്ങളായിരിക്കുന്ന മേഖലകൾ അനുഗ്രഹത്തോട് നിൽക്കാൻ ആവശ്യമായിരിക്കും ദാനങ്ങളൊക്കെ മറക്കുന്നത്. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കുന്ന ആളെ സുലഭനായിട്ട് തന്നെ. ഓക്കെ, ഗുഡ് നൈറ്റ് ഓൾ, ബൈ.
Good night.